കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ കുരുവിള എബ്രഹാം, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഡോക്ടർ കെ സി ജോൺ, ഐ പി സി ജനറൽ കൗൺസിൽ, മറ്റ് എക്സിക്യൂട്ടീവ്സ് കൗൺസിൽ മെമ്പേഴ്സ്, സ്റ്റേറ്റ്, റീജിയൻ മണ്ഡലങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, മുൻകാലങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, സീനിയർ പാസ്റ്റേഴ്സ് ഡോക്ടർ വത്സൻ എബ്രഹാം, നിരാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർക്കും, വിശേഷാൽ എനിക്ക് മുൻപ് ദൈവത്തിന്റെ വചനം സംസാരിച്ച അനുഗ്രഹീതനായ ദൈവദാസൻ, വീണ്ടും ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ പോകുന്ന ശ്രേഷ്ഠനായ കർത്തൃദാസൻ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ഈ കൺവെൻഷന് പല പ്രത്യേകതകളുണ്ട്. നമ്മെല്ലാവരും അഭിമാനത്തോടുകൂടെ പറയുന്ന ഒന്നാണ് നവതി കൺവെൻഷൻ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 90-ാമത് ജനറൽ കൺവെൻഷനിൽ നാം വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഏറ്റവും പ്രസക്തമായ കാര്യം, ആരൊക്കെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്, ആരൊക്കെയാണ് കൊയറിലുള്ളത്, എത്ര ആളുകൾ ഇവിടെ കൂടി വന്നിട്ടുണ്ട്, ഇവിടുത്തെ സംവിധാനങ്ങൾ എത്ര മനോഹരമാണ്, ഇതൊക്കെ കാര്യമായത് തന്നെയാണെങ്കിലും ഇതിനേക്കാളെല്ലാം ഏറ്റവും പ്രസക്തമായത് നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഹോമിയായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നാം കേട്ടുകൊണ്ടിരുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ നമുക്ക് വേണ്ടി കാൽവറി കുലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട മരണപാതാളങ്ങളെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലേക്ക് കടന്നു പോയിരിക്കുന്നവനും തന്റെ മക്കൾ കൂടുന്ന ഇടത്തൊക്കെയും ഇറങ്ങി വരാമെന്ന് വാക്ക് തന്നവനുമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതും മാത്രമല്ല, നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന പരിശുദ്ധാരൂപി റൂഹാകുദിശ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിൽ, ശരീരത്തിൽ, ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. ആമേൻ, ആമേൻ. നമ്മുടെ വിചിന്തനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 12 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ.
ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച ഒരു പ്രവചന ഭാഗത്തിന്റെ ഉദ്ധരണിയാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഈ തിരുവചന ഭാഗം ഉദ്ധരിച്ച ശേഷം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ പ്രവചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 6-7 കാര്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുകയാണ്, ഇത് ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, എന്റെ ആത്മാവിനെ ഞാൻ അവന്റെ മേൽ വെക്കും. നമ്മുടെ കർത്താവായ യേശു ഭൂജാതനായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണെന്ന് നമുക്കറിയാം. അവൻ വളർന്നതും ബലം പ്രാപിച്ചതും പരിശുദ്ധാത്മാവിലാണ്. കർത്താവായ യേശു യോർദാനാറ്റിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ച് വള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന നേരത്ത് പരിശുദ്ധാത്മാവ് പ്രാവു പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നാം വായിക്കുന്നു. അപ്പൊ കർത്താവ് ജനിച്ചത് ആത്മാവിനാലാണ്, വളർന്നത് ആത്മാവിലാണ്, ബലപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. അവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവന്റെ മേൽ വെച്ചു. ഈ മിശിഹ തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുന്നതിന് മുൻപ് ഇവിടെ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ഇടിച്ചെറിയ നൈനാൻ പ്രസ്താവിക്കുകയുണ്ടായി, നമ്മുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സത്യത്തിന് സാക്ഷ്യം പറയേണ്ടതിനാണ്. സത്യത്തിന് സാക്ഷ്യം പറയാൻ തന്റെ ശിഷ്യന്മാരെ നിയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 1:8 നാം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനാലാണ് കർത്താവായ യേശു തന്റെ ശുശ്രൂഷ വിജയകരമായി പൂർത്തീകരിച്ചതെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താലാണ് യേശുവിനുണ്ടായ പരീക്ഷകളെ താൻ ജയിച്ചതെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താലാണ് അന്ധകാര ശക്തിയുമായുള്ള പോരാട്ടത്തിൽ താൻ ജയം കൈവരിച്ചതെങ്കിൽ, ഗെത്സെമനയിൽ തന്നെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു എങ്കിൽ, ഈ തലമുറയിൽ ശുശ്രൂഷ വിശ്വസ്തയോടെ നിവർത്തിക്കണമെങ്കിൽ നമുക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തിയോട് പോരാടി ജയം കൈവരിക്കണമെങ്കിൽ, നന്നേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമ്മുടെ ജീവിതാന്ത്യത്തിൽ ശ്രവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടായേ മതിയാകൂ. ഇന്ന് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്, ഞാനിതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിർത്തണമല്ലോ. കടലും കടലാടിയും പോലെയും വെള്ളിയും വെള്ളിക്കോലും പോലെയും നെയ്യപ്പവും നെയ്യും പോലെയുമുള്ള ബന്ധമേ ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ ഒരു വിഭാഗം ആളുകൾക്കുള്ളൂ. എല്ലാവർക്കുമല്ല, ആത്മാവിന്റെ നിറവിൽ, ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കിൽ, കൃപകളോടും വരങ്ങളോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു നല്ല പക്ഷം ആളുകൾ ഇന്നും സഭയിൽ ഉള്ളത് കൊണ്ടാണ് സഭയ്ക്ക് ജീവൻ നിലനിൽക്കുന്നത്. എന്നാൽ അന്യഭാഷ പറയുന്നവരെ നോക്കിയിരുന്നും അവർ പറയുന്ന മറുഭാഷയ്ക്ക് മാർക്കിട്ടും ഹോളിന്റെ ഭിത്തിയിൽ ചാരിയിരുന്നും സമയം ചെലവഴിച്ച് ആരാധന കഴിഞ്ഞു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു ന്യൂനപക്ഷവും നമ്മുടെ ഇടയിലുണ്ട് എങ്കിൽ അതിൽ നിന്നൊരു മടങ്ങി വരവ് നമ്മുടെ ഈ നവരി കൺവെൻഷൻ മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് 1 ഇറങ്ങി വന്നതുപോലെ ഇന്നും സഭയുടെ മേൽ വ്യാപരിക്കേണ്ടതിന് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഈ തന്റെ ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ എന്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പൗലോസ് വലിയ പണ്ഡിതനും വലിയ വാഗ്മിയും നല്ല എഴുത്തുകാരനും നല്ല താർക്കികനും ഒക്കെയായിരുന്നു. എങ്കിലും താൻ ലേഖനം എഴുതുമ്പോൾ തന്റെ ഉള്ളിലെ ആശയം പ്രകടിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ വിഷമിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് ദൈവസ്നേഹത്തെ കുറിച്ച് എഴുതിയപ്പോഴാണ്. നമ്മളിതൊക്കെ കേട്ട് 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 അങ്ങ് പഴകിപ്പോയത് കൊണ്ട്, പെട്ടകത്തോടുള്ള സാമീപ്യം ആണ്ടുകൾ വീട്ടിലിരുന്നത് കൊണ്ട്, ആണ്ടുകൾ പെട്ടകത്തിന്റെ സാമീപ്യം അനുഭവിച്ചത് കൊണ്ട്, ഭയഭക്തി ആദരവില്ലാതെ പോയത് കൊണ്ടാണ് ഉസ്സ കയറി പെട്ടകത്തെ പിടിച്ചത്. ഇളക്കം ചെന്നതുകൊണ്ട് 90 സംവത്സരം കഴിഞ്ഞതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ഊർജം കുറയാൻ പാടില്ല, പെന്തക്കോസ്തിന്റെ ശക്തി കുറയാൻ പാടില്ല, പെന്തക്കോസ്തിന്റെ നിറവ് കുറയാൻ പാടില്ല. പ്രൈസ് ഗോഡ്. ദൈവ സ്നേഹത്തിന്റെ ആഴം നമ്മിൽ നിന്ന് കുറഞ്ഞു പോകാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ ദൈവ സ്നേഹത്തെ കുറിച്ച് എഴുതി വരുമ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം, അതിന്റെ ആഴമേ എന്ന് പറഞ്ഞ പൗലോസ് നീളം എത്രയാന്ന് പറഞ്ഞില്ല, വീതി എത്രയാന്ന് എഴുതിയില്ല, ഉയരം എത്രയാണെന്ന് എഴുതിയില്ല, ആഴം എത്രയാണെന്ന് എഴുതിയില്ല. അത് അവർണനീയമാണ്. ആ സ്നേഹം അനുഭവിക്കും ദൈവമക്കൾ എത്ര പേരുണ്ട്? പണ്ടത്തെ കാലത്തെ പോലെ ആ ദൈവ സ്നേഹം ഉള്ളിലൊന്ന് ജ്വലിക്കാമെങ്കിൽ ഇന്ന് നൃത്തം ചെയ്ത് ആരാധിച്ച് കൃപകൾ ജ്വലിപ്പിച്ച് ഒരു പുതുശക്തി പ്രാപിച്ച് മടങ്ങുവാൻ നമുക്കിടയായി തീരും. ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. പ്രൈസ് ഗോഡ്. പൗലൂസിന്റെ ഉള്ളിലെ ആശയം പ്രകടിപ്പിക്കാൻ വാക്കുകളില്ലാതെ താൻ വെമ്പൽ കൂട്ടുന്ന മറ്റൊരു രംഗം ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് എഴുതിയപ്പോഴാണ്. ഹോ, ദൈവത്തിന്റെ ജ്ഞാനം അതെത്ര അപ്രമേയമാണ്! അവന് മന്ത്രിയായിരുന്നവനാർ, അവൻ ആലോചന പറഞ്ഞു കൊടുത്തവനാർ, മുമ്പേ അവന് കൊടുത്തിട്ട് തിരികെ പ്രാപിച്ചവനാർ. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ പൗലൂസിനത് വിശദീകരിക്കാൻ വാക്കുകളില്ലായിരുന്നു. താൻ ലേഖനം എഴുതുമ്പോൾ ഉള്ളിലെ ആശയം പ്രകടിപ്പാൻ വാക്കുകളില്ലാതെ വിഷമിക്കുന്ന മറ്റൊരു രംഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ, പ്രൈസ് ദി ലോർഡ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ, അതെത്രയുണ്ട് പൗലൂസെ, അതെത്ര വേർഡ്സ് ആണ്! ഇതൊന്നും ചോദിച്ചാൽ മറുപടി പറയാൻ പൗലോസിന് കഴിയുന്നില്ല, അത് അളക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. താൻ ഇങ്ങനെ എഴുതി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ ആളാവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തലൻ ദൈവജനം ഇത് മനസ്സിലാക്കേണ്ടതിന് ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം അടുത്ത വാക്യത്തിലുണ്ട്. അതിങ്ങനാണ്, അങ്ങനെ അവൻ. എനിക്ക് ഗ്രീക്ക് അറിയത്തില്ലെങ്കിലും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ എന്നതിനവിടെ ഐക്കനോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വമാണ് ആ വാക്യം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ പിതാവിന്റെ മഹിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വങ്ങൾക്കും മീതെ അവനെ ഇരുത്തിയെങ്കിൽ വിശ്വസിക്കുന്ന ദൈവസഭയെ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, അത് അളവറ്റ വ്യാപാരമാണ്. ഈ ദൈവശക്തിയിൽ നിറഞ്ഞു ജീവിക്കുവാനും ആരാധിപ്പാനും നമുക്ക് കഴിയുമെങ്കിൽ ക്രിസ്തുവിൽ ചെയ്തത് നമ്മിലും പരിശുദ്ധ റൂഹ ചെയ്യും. യേശുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിൽ നിദ്രമുണ്ട നമ്മുടെ സകല പിതാക്കന്മാരെയും അവന്റെ കാഹളം മുഴങ്ങുന്ന നേരത്ത് റൂഹ ഉയർപ്പിക്കും. ജീവനോടിരിക്കുന്ന നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തും. ആത്മാവിൽ ആരാധിക്കുന്നത് അർത്ഥശൂന്യമല്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് വ്യാജാത്മാവല്ല. നീ കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ് മറുഭാഷ പറയുമ്പോൾ പലരും നോക്കി പരിഹസിച്ചേക്കാം. പക്ഷെ ഒന്ന് നമുക്കറിയാം, എന്നിൽ വ്യാപരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്റെ മർത്യ ശരീരത്തെ ഒരു ദിവസം രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ വലിപ്പം മനസ്സിലാക്കാനാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പൗലൂസ് അവിടെ പറഞ്ഞത്. ഈ ശക്തി ഇന്ന് രാത്രി ഒരു രോഗിയിലേക്ക് വ്യാപരിക്കുന്നു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? രോഗിക്ക് പരിപൂർണ സൗഖ്യമുണ്ടാകും. ഈ ശക്തി ഒരു കുഷ്ഠരോഗ ഭാവിയിലേക്ക് വ്യാപരിക്കട്ടെ. അവൻ ശുദ്ധനാകും. ഈ ശക്തി ഒരു ചെകിടനിൽ വ്യാപരിക്കട്ടെ, അവന്റെ ചെവികൾ തുറന്നു വരും. ഈ ശക്തി ഒരു ഊമനിൽ വ്യാപരിക്കട്ടെ, അവന്റെ നാവിന്റെ കെട്ടുകൾ അഴിയും. ഈ ശക്തി ഒരു കുരുടനിൽ വ്യാപരിക്കട്ടെ, അവന്റെ കണ്ണുകൾ തുറന്നു വരും. ഈ ശക്തി ഒരു പക്ഷവാത രോഗിയിൽ വ്യാപരിക്കട്ടെ, അവൻ മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് രാത്രി നമ്മിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ശക്തി മരിച്ചവനിൽ വ്യാപരിച്ചാലോ, അത് ലാസറിൽ വ്യാപരിച്ചാലോ, 4 ദിവസമായി നാറ്റമ്മച്ചവന്റെ ശരീരത്തിൽ വ്യാപരിച്ചാലോ, അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ പുത്തൻ ശരീരത്തോടെ വെളിയിൽ വരും. നൈനിലെ വിധവയുടെ മകനിൽ വ്യാപരിച്ചാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. യൈറോസിന്റെ മകളിൽ വ്യാപരിച്ചാൽ ആ കുട്ടി ഉയർത്തെഴുന്നേൽക്കും. എങ്കിൽ ഇന്ന് രാത്രി നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് നിന്നിൽ ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല. നിന്റെ ബലഹീനമായ കോശങ്ങൾ ബലപ്പെടുവാൻ ഈ ശക്തി വ്യാപരിച്ചാൽ മതി. മാരക രോഗം മാറുവാൻ ഈ ശക്തി വ്യാപരിച്ചാൽ മതി. ക്യാൻസർ മാറാൻ ഒരു റേഡിയേഷൻ പോലെ ഈ ശക്തി നിന്നിൽ വ്യാപരിച്ചാൽ മതി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ ഏളവറ്റ വലിപ്പത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകത്തില് ധന്യനായ ലൂക്കോസ് ആ പുസ്തകം എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ചിന്തകൾ അതിനകത്തുണ്ട്. ഒത്തിരി ചിന്തകളുണ്ട്, ഞാൻ വിഷയത്തോട് ബന്ധപ്പെടുത്തി 3 ചിന്തകൾ പറയാം. നമ്പർ 1, ഉയരങ്ങളിലേക്ക്. നമ്പർ 2, താഴേക്ക്. നമ്പർ 3, വെളിയിലേക്ക്. മനസ്സിലായില്ല, ഒന്നും കൂടെ പറയാം. മരുഭൂമല എന്ന് വിളിക്കപ്പെടുന്ന ഒലിവുമലയിൽ വെച്ച് യേശു സ്വർഗാരോഹണം ചെയ്തു. പെന്തക്കോസ്തു ദിവസത്തിൽ റൂഹാകുദിശ ശെഗിയോൻ മാളികമുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ അവരോഹണം ചെയ്തു, ഇറങ്ങി വന്നു. ആത്മശക്തി പ്രാപിച്ച തിരുസഭ, മുൻപേ നാം കേട്ടതുപോലെ സുവിശേഷത്തിന് നിത്യ സത്യവുമായി ഭൂതലത്തിലുള്ള സകല ജാതികളുടെയും ഇടയിലേക്ക് പുറപ്പെട്ടു പോയി. ഇപ്പൊ ക്രിസ്തു ഉയരത്തിലേക്ക് പോയി, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു, ദൈവസഭ സനാതന സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂതലത്തിലുള്ള സകല ജാതികളുടെ നടുവിലേക്കും ഇറങ്ങിപ്പോയി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, ഇത് 3 ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ 3 ഒരേ സമയത്ത് ലഭിച്ചു എന്ന് വരാം ചിലർക്ക്. ഇത് 3 അനുഭവമാണെന്ന് ദൈവോചനം പഠിപ്പിക്കുന്നു. അഭിഷേകം പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ വാർത്തിരിക്കുമ്പോൾ തന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യുന്നു. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ രാജാവായി അഭിഷേകം ചെയ്തു, അവൻ ഭരിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവാചകനായി അഭിഷേകം ചെയ്തു, അവൻ ദൈവത്തിന്റെ ദൂതാണ് അറിയിക്കേണ്ടത്. പുരോഹിതനായി അഭിഷേകം ചെയ്തു, അവൻ ദൈവത്തിനും മനുഷ്യനും ഇടിവിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തിരുന്നു. പുതിയ നിയമത്തിൽ തിരുസഭയിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ശുശ്രൂഷയുടെ നിവർത്തീകരണത്തിന് വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ആത്മസ്നാനം എന്ന് പറയുന്നത് മുഴുവൻ വിശ്വാസികളുടെയും അവകാശമാണ്. എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. എന്നാൽ ആത്മനിറവ് മറ്റൊന്നാണ്. ആത്മസ്നാനം ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ, അത് ആവർത്തിക്കപ്പെടുന്നില്ല. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ജലസ്നാനം ഒരിക്കലായി നാം ഏൽക്കുന്നത് പോലെ അത് ആവർത്തിക്കപ്പെടാത്തത് പോലെ പരിശുദ്ധാത്മ സ്നാനവും ഒരിക്കലായി സംഭവിക്കുന്നു. അത് ആത്മാവ് നമ്മുടെ മേൽ വരുന്ന അനുഭവമാണ്. എന്നാൽ അനുദിനം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത് ആത്മാവിന് നിറവാണ്. സ്തേഫാനോസിന്റെ മേൽ ആത്മാവ് വന്നു, അപ്പോസ്തോലന്മാരുടെ മേൽ ആത്മാവ് വന്നു, പത്രോസിന്റെ മേൽ ആത്മാവ് വന്നു, പിന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ പറയുന്നത് അവൻ ആത്മാവ് നിറഞ്ഞവനായി. സ്തേഫാനോസ് ആത്മാവ് നിറഞ്ഞവനായി, പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കാലാകാലങ്ങളിൽ ആത്മസ്നാനം പ്രാപിച്ച് മറുഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ടുള്ള ദൈവ പൈതലെ ഇന്ന് രാത്രിയിൽ മടക്കി പ്രാപിക്കേണ്ടത് നിറവാണ്, നിറവാണ്. ഒന്നും കൂടെ നിറയുക, ഒന്നും കൂടെ കവിഞ്ഞൊഴുകുക, ആ നദിയിലേക്ക് ഇറങ്ങി പാനം ചെയ്യുക. അവനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ പുറപ്പെട്ടൊഴുകും. അത് തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ അവൻ പറഞ്ഞത്. എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം, എല്ലാവരും ആത്മാവിൽ നിറയണം. നമ്മുടെ ഉണങ്ങിയ ആരാധനയും നമ്മുടെ ഡുണ്ടുണ്ടും കൊട്ടിയുള്ളതായ ആ പഴയ ആരാധനാ രീതിയും ഒക്കെ ഒന്ന് മാറിയിട്ട് പ്രൈസ് ദി ലോർഡ്, ഓർഗനും തമ്പേറും ഗിറ്റാറും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ 10 കമ്പിയുള്ള വീണകൾ ഉപയോഗിച്ച് അവർ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഏതൊരാത്മാവിൽ അവർ ആരാധിച്ചുവോ, അവർ എങ്ങനെ മറുഭാഷ സംസാരിച്ചോ, ഏത് കൃപകളുടെ ചൊലിക്കപ്പെട്ടുവോ, ആ അനുഭവത്തിലേക്ക് സഭയെ നാം മടങ്ങി വരേണ്ടത് ആവശ്യമല്ലേ? ആമേൻ. ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്, അപ്പോൾ സമയം പൂർണ്ണമാകും. പിശാചിന്ന് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന 2 മണ്ഡലങ്ങളുണ്ട്. ആത്മക്കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവിശ്വാസികളുടെ കണ്ണുകളെ അവൻ കുരുടാക്കുന്നു. ആത്മാക്കൾ മുന്നോട്ട് വരുന്നതിനും സ്നാനപ്പെടുന്നതിനും എതിരായി പല തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ മെനയുന്ന തന്ത്രങ്ങൾ ആത്മീക കുതന്ത്രം തന്നെയാണ് അവൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു സമൂഹത്തെ ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം പ്രസംഗിക്കുന്ന, പൂർണ്ണ സുവിശേഷത്തിലേക്ക് വീഴ്ച ഉണ്ടാത്ത അനേക പ്രസംഗന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അനേക കൂടിവരവുകളും കൂട്ടായ്മകളും ആളുകളുടെ പേരിൽ അറിയപ്പെടുന്ന സംഘടനകളും ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. മനുഷ്യാരാധന ഇതുപോലെ വർദ്ധിച്ചിട്ടുള്ള വേറൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇത് സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് പൗലോസ് എഴുതിയത്, മകനെ തീമത്യോസേ, സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ അവന്റെ രാജ്യവും പ്രത്യക്ഷതയെ ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു, വാചനം പ്രസംഗിച്ച ഇവിടെ കരങ്ങൾ ഉയർത്തി ആർപ്പോടൊരു ഹാലലിയ പറഞ്ഞാട്ട്. സാത്താൻ പ്രവർത്തിക്കുന്ന 2-ാമത്തെ പ്രധാന മണ്ഡലം വിശ്വാസഗോളമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ദൈവജനം അവരാഗ്രഹിച്ച തുറമുഖത്ത് എത്താതിരിക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ശുഭ തുറമുഖം നീ കാണാതിരിക്കേണ്ടതിന്, ഇടയ്ക്ക് കുരുക്കിട്ടതിനെ തകർത്ത് കളയുവാൻ സാത്താൻ കരുക്കൾ നീക്കുന്നു, ദൈവസഭയ്ക്കെതിരെ കരുക്കൾ നീക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ് ആ അന്ധകാര ശക്തിയെ ശാസിക്കണം. നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത് മറുഭാഷ പറയാൻ മാത്രമല്ല, ആത്മാവിനെ പകർന്നത് ഭൂതങ്ങളുടെ മേൽ നിനക്ക് അധികാരമുണ്ടാകേണ്ടതിനാണ്.
സകല ദീനങ്ങളുടെ മേലും നിനക്ക് അധികാരം ഉണ്ടാകേണ്ടതിനാണ്. വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഈ ലോകാധിപതികളുടെ മേലും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളുടെ മേലും ദൈവം സഭയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ വിഴുങ്ങാൻ വാവിളർന്ന് നിൽക്കുന്ന സർപ്പത്തെ കണ്ട് പിറകോട്ടോടാതെ, നിന്റെ കുടുംബത്തെ വിഴുങ്ങാൻ വാവിളർന്ന് നിൽക്കുന്ന അന്ധകാര ശക്തിയെ കണ്ട് നീ ഭയപ്പെട്ട് നിലവിളിക്കാതെ, നിന്റെ സഭയ്ക്കെതിരെ വാളും വടിയും എടുത്ത് പോരാടുന്ന ആ ദുഷ്ട പിശാചിനെ കണ്ട് നീ അറച്ചു മാറി നിൽക്കാതെ, പിന്നെ എന്തോ ചെയ്യണം, ദാവീദിന്റെ മേൽ അഭിഷേകം തളച്ചതുപോലെ ഗോലിയാത്തിന്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ട ശൌൽ ഭയപ്പെട്ടിരിക്കുന്നു, സൈന്യാധിപന്മാർ ഭയപ്പെട്ടിരിക്കുന്നു, യോദ്ധാക്കൾ പേടിച്ച് വിറച്ചിരിക്കുന്നു. എന്നാൽ അവന്റെ വെല്ലുവിളി കേൾക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദിൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ എണ്ണ തളക്കയാണ്. ഹല്ലേലൂയാ. ശൌൽ ഒരിക്കൽ ദാവീദിനോട് ചോദിച്ചു, നിനക്കവനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് എങ്ങനെ അറിയാം? ദാവീദ് പറഞ്ഞ മറുപടി കേൾക്കണമോ? ഞാൻ എന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു കരടി വന്നു, ഞാനതിന്റെ വായിൽ നിന്ന് എന്റെ അപ്പന്റെ ആടിനെ രക്ഷിച്ചു. പിന്നെ ഒരിക്കൽ എന്റെ അപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹം വന്നു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ ഞാൻ രക്ഷിച്ചു. എന്നാൽ നിങ്ങളെല്ലാവരും നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു മർമ്മം അവിടെ ഉണ്ട്. നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലായിരിക്കാം. ദാവീദ് പറയുക, പിന്നെ അത് എന്റെ നേരെ വന്നു, പിന്നെ അത് എന്റെ നേരെ വന്നു. നീ പല ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു, പക്ഷെ അത് നിന്റെ നേരെ വരുമ്പോൾ നീ എന്ത് ചെയ്യും? പിന്നെ അത് എന്റെ നേരെ വന്നു. നീ പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമായി, അത് നിന്റെ നേരെ വരുമ്പോൾ. നീ പ്രാർത്ഥിച്ച് ഭൂതം വിട്ടുപോയി, അത് നിന്റെ നേരെ വരുമ്പോൾ. നീ പ്രാർത്ഥിച്ച് അത്ഭുതം നടന്നു, അന്ധകാര ശക്തി നിന്റെ നേരെ വരുമ്പോൾ നീ എന്ത് ചെയ്യും? ദാവീദ് പറയുന്നു, പിന്നെ അത് എന്റെ നേരെ വന്നു. എല്ലാരും ഓർത്തോണം, നീ പലതിനെ ഓടിച്ചു, സത്യം തന്നെ, ഒരു നാളിൽ നിനക്കെതിരെ തിരിഞ്ഞു വരും. പക്ഷെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റതിനെ കടുവായെയും കരടിയെയും സിംഹത്തെയും നീ ഓടിച്ചപ്പോൾ നിന്നിൽ ഏതൊരു ആത്മാവാണ് വ്യാപരിച്ചതെങ്കിൽ അത് നിന്റെ നേരെ വരുമ്പോൾ ആ അഭിഷേകം നിന്നിൽ തളയ്ക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. ഹിബാല അദലാദ ബശബ്ദലാദ. അഭിഷക്തനായ ദാവീദ് പറഞ്ഞു, അത് എന്റെ നേരെ വന്നപ്പോൾ ഞാനതിന്റെ താടിക്ക് പിടിച്ചതിനെ ചിന്തിക്കളഞ്ഞു. അഭിഷക്തൻ അയ്യം വിളിച്ചില്ല, അഭിഷക്തൻ പുറകോട്ട് തിരിഞ്ഞോടിയില്ല, ആട്ടിൻകൂട്ടത്തിനിടയിൽ ഒളിക്കാൻ താവളം അന്വേഷിച്ചില്ല. അവനതിനെ താടിക്ക് പിടിച്ച് ചിന്തിക്കളഞ്ഞുവെങ്കിൽ നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളോട് ഇന്ന് രാത്രി യുദ്ധം പ്രഖ്യാപിച്ചു. ദുഷ്ടപിശാചിനെതിരായി സംസാരിച്ചു. പോരാട്ടത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക. ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് അന്ധകാര ലോകത്തെ ജയിപ്പാനാണ്. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും. ആ ആത്മാവ് കർത്താവ് ശിഷ്യന്മാരുടെ മേൽ നൽകി, ആ ആത്മാവ് കർത്താവ് സഭയ്ക്ക് നൽകി. അതേ ആത്മാവ് ഇന്ന് രാത്രി IPC ഈ ജനറൽ കൺവെൻഷനിൽ വ്യാപരിക്കുന്നു. അതേ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നു. എത്ര പേർക്ക് ഉത്തമ ബോധ്യമുണ്ട്? ആർപ്പോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.